ഉള്ളം കൈയിൽ പേരെഴുതുന്നതിന്റെ രഹസ്യം കണ്ടെത്തിയപ്പോൾ ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്ന ലേഖനം ഈശോയുടെ ഹാർഡ് ഡിസ്ക്. ആധുനിക കാലത്തെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമാണല്ലോ കമ്പ്യൂട്ടർ. ധാരാളം വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് എന്ന ഭാഗം സഹായിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കുറച്ചുനേരം നോക്കിയിരുന്നപ്പോഴാണ് പുള്ളിക്കാരനും ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടെന്ന് മനസ്സിലായത്. ഈശോയുടെ ഹൃദയത്തിലെ ഹാർഡ് ഡിസ്ക് തുറന്നു നോക്കിയാൽ ചില ഡാറ്റകൾ കിട്ടും. ഓരോ മനുഷ്യാത്മാവിനോടുമുള്ള അവന്റെ അടങ്ങാത്ത പ്രണയത്തിന്റെ നേർക്കാഴ്ചകൾ. ഈശോയുടെ സ്നേഹാർദ്രമായ മൃദുല ഹൃദയത്തിന്റെ വാതിൽ പതുക്കെ തുറക്കുകയാണ്. ഹാർഡ് ഡിസ്കിൽ ശേഖരിച്ചിട്ടുള്ള അനേകം ഫയലുകൾ. ആദ്യത്തെ ഫയൽ ഓപ്പൺ ചെയ്തു. അവിടുന്നാണ് എന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിനു മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിനു മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. സങ്കീർത്തനങ്ങൾ 139:13-16 എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത കാലങ്ങൾ അത്രയും തന്റെ സ്നേഹം മുഴുവൻ സംഭരിച്ച് ഓരോ മനുഷ്യാത്മാവിനെയും ഹൃദയത്തിൽ വഹിച്ച ഈശു. തന്റെ കുഞ്ഞെങ്ങനെയായിരിക്കണമെന്ന് സ്വപ്നം കാണുന്ന മാതാപിതാക്കളെ പോലെ നമ്മെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടുകൊതിച്ച ഈശു. അവന്റെ ചങ്കിലെ ചൂടിൽ മറഞ്ഞിരുന്നപ്പോഴെല്ലാം ഒരു കുളിർക്കാറ്റിന്റെ തലോടൽ പോലെ നമ്മുടെ കാതുകളിൽ അവൻ മന്ത്രിച്ചുകൊണ്ടിരുന്നു. അടുത്ത ഫയൽ ഈശോയുടെ മാതൃഹൃദയം കണ്ടു. കാത്തിരിപ്പുകൾക്കും സ്വപ്നങ്ങൾക്കും ഒടുവിൽ പിറന്നു വീണ കുഞ്ഞിനെ കൈകളിലെടുത്ത് മാറിലെ ചൂടിലേക്ക് ചേർത്ത് കിടത്തി കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന അമ്മയെപ്പോലെ നമ്മെ കരങ്ങളിലെടുത്ത് വാരിപ്പുണരുന്ന ഈശു. ഞാൻ മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തു. തന്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ഗലാത്തിയ 1:15 പ്രഷ്യസ് ബേബി. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കാത്തിരുന്നിട്ടും ഒരു ജീവന്റെ തുടിപ്പ് ഉദരത്തിൽ ലഭിക്കാതെ ഹൃദയം നുറുങ്ങി ജീവിച്ചവർക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുമ്പോഴുള്ള സന്തോഷം ഓർത്തു പോവുകയാണ്. അങ്ങനെയുണ്ടാകുന്ന ഗർഭസ്ഥ ശിശുവിനെ പ്രഷ്യസ് ബേബി എന്ന് ലോകം വിളിക്കാറുണ്ട്. ഈശോയ്ക്ക് നമ്മളെല്ലാവരും പ്രഷ്യസ് ബേബിയാണ്. ഈശോ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടില്ലേ, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവനു പകരമായി ജനതകളെയും ഞാൻ നിനക്ക് നൽകുന്നു. യെശയ്യാ 43:4 പ്യൂപ്പയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചിത്രശലഭത്തെ പോലെ, മുട്ടുകളിൽ നിന്ന് വിടരുന്ന റോസാ പൂക്കളെ പോലെ, പിറന്നു വീണ കുഞ്ഞിനെ ആവേശത്തോടെ കോരിയെടുത്ത് മാറിൽ ചേർക്കുന്ന അമ്മയെപ്പോലെ ഈശോ തന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വാരിച്ചൊരിയുന്നു. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ജെറുസലമിൽ വച്ച് നീ സാന്ത്വനമനുഭവിക്കും. യെശയ്യാ 66:12-13 ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് ആലോചിച്ച് ഗൂഗിളിലും മറ്റു പുസ്തകങ്ങളിലുമൊക്കെ തിരയുന്നവരാണല്ലോ നാം എല്ലാവരും. ഈശോയും എത്രമാത്രം കൊതിച്ചിട്ടാവും നമ്മെ പേര് വിളിച്ചിട്ടുണ്ടാവുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. യെശയ്യാ 43:1 എന്തിന് ഉള്ളം കയ്യിൽ. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ 49:16 ഈശോയുടെ കുരിശിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, ഈശോയെ നീ എന്തിനാ ഉള്ളം കയ്യിൽ പേരെഴുതാൻ പോയത്? വേറെ എവിടെയെങ്കിലും എഴുതാമായിരുന്നില്ലേ? ഈശോ ഒരു കള്ളച്ചിരിയോടെ എന്നെ നോക്കി. ഹൃദയത്തിൽ ഒരു മൃദുവായ ശബ്ദം മന്ത്രിക്കും പോലെ ശരീരത്തിൽ കൈകളല്ലാതെ മറ്റൊരവയവവും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയില്ല. നിന്നെ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടിയാണ് എന്റെ ഉള്ളം കയ്യിൽ നിന്റെ പേരെഴുതപ്പെട്ടത്. വർഷങ്ങൾ സയൻസ് പഠിച്ചിട്ടും ഇതിന്റെ ലോജിക്ക് മനസ്സിലായത് ഈശോ പറഞ്ഞപ്പോഴാണ്. ദേ ഈശോയെ എന്നെ കൂടുതൽ സെന്റിയാക്കരുത്, ഈശോയ്ക്ക് വാണിംഗ് കൊടുത്തു. കാരണം കണ്ണീർച്ചാലുകൾ എന്നോട് അനുവാദം ചോദിക്കാതെ ഒഴുകാൻ തുടങ്ങിയിരുന്നു. ശാരീരിക വളർച്ചയ്ക്കും ഭക്ഷണമായിരിക്കുന്നതുപോലെ ഈശോയുടെ കുഞ്ഞുപാവകളായ നമുക്ക് അവൻ അനുദിനം ആത്മീയ ഭക്ഷണമൊരുക്കി കാത്തിരിക്കുന്നു. ഓരോ ദിവസവും തന്റെ കുഞ്ഞിന്റെ വളർച്ചയെ നോക്കി മതിമറക്കുന്ന അമ്മയെപ്പോലെ ഈശോ നമ്മയും നോക്കി സന്തോഷിക്കുന്നു. വീണ്ടും നമ്മെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. യോഹന്നാൻ 6:53-55 വരെ. ദിവസവും ബേബി ബാത്ത്. നേഴ്സിംഗ് പഠിക്കുമ്പോൾ ബേബി ബാത്ത് ചെയ്ത് കാണിക്കണം. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് അല്പം അപകടം പിടിച്ച പണിയാണെന്ന് മനസ്സിലായി. ഈശോ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ജോലി ബേബി ബാത്താണെന്ന് തോന്നുന്നു. ലോകം മുഴുവനുമുള്ള തന്റെ കുഞ്ഞുങ്ങളെ ഓരോ പാപക്കറകളിൽ നിന്നും തന്റെ രക്തം കൊണ്ട് കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന ഈശോ. മക്കൾ ചെളിയിലും പൊടിയിലും വീഴുമ്പോൾ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കണമെന്ന് മനസ്സിലാക്കിയ ഈശോ വിശുദ്ധ കുമ്പസാരം നൽകി. ഓരോ മനുഷ്യാത്മാവും കുമ്പസാരക്കൂട്ടിൽ അനുതാപത്തോടെ അണയുമ്പോൾ ഈശോ വീണ്ടും അതിനെ കുളിപ്പിച്ചൊരുക്കുകയാണ്. ശരീരത്തിലും ആത്മാവിലും ഒരുപോലെ ഭംഗിയുള്ളവരായി കാണപ്പെടുവാൻ കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണമാണെങ്കിലും കമ്പിളി പോലെ വെളുക്കും. യേശയ്യ 1:18. ഒരു കുഞ്ഞ് തനിയെ നടക്കാൻ കുറെ പരിശ്രമം ആവശ്യമുണ്ട്. മാതാപിതാക്കളുടെ ചുമലിലും എളിയിലും ഒക്കെ ഇരുന്നു കൊണ്ടാണല്ലോ ആദ്യത്തെ യാത്രകൾ. എന്നാൽ ഈശോ ഇവിടെ സ്നേഹക്കൂടുതൽ കൊണ്ട് ഒരു മാരക വേർഷൻ ചെയ്തിരിക്കുകയാണ്. ഈശോയ്ക്ക് നമ്മളെയൊക്കെ എടുത്തുകൊണ്ട് നടക്കാൻ ഇത്രയ്ക്കും ആഗ്രഹമാണോ എന്ന് ചിന്തിച്ചു പോകുന്നു. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നരബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. യേശയ്യ 46:4. പേഴ്സണൽ ബ്ലോഗ്. ഇനി അവസാനത്തെ ഫയലിലേക്ക്. ഇത് എന്റെ പേഴ്സണൽ ബ്ലോഗാണ്. കാണാൻ നല്ലതൊന്നുമില്ല. നിന്റെ ഹാർഡ് ഡിസ്കിലെ മറ്റു ഫയലുകൾ കണ്ടപ്പോഴാണ് എന്റെ പേഴ്സണൽ ബ്ലോഗ് എത്രമാത്രം മനോഹരമായി തീരേണ്ടതായിരുന്നു എന്ന് മനസ്സിലായത്. ഈശോയെ എന്താ ചെയ്യുക? ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് തരാമോ? ഈശോയുടെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുന്നില്ല. ഹൃദയം ഭാരപ്പെടുന്നു. ഈശോയോട് ഡിമാൻഡ് ചെയ്യാൻ ഒരുക്കി വെച്ചതൊന്നും നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. ഈശോയുടെ വീക്ക്നെസ്സിൽ തന്നെ പിടിച്ചു. ഈശോയെ, ഞാൻ നിന്റെ ചക്രവാവയല്ലേ? കുറുമ്പുകൾ കയ്യിലുണ്ടെങ്കിലും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയാലോ. പിന്നെ ഒന്നും നോക്കിയില്ല. അതാ ഈശോ കീപാഡിൽ ഡിലീറ്റ് ഓപ്ഷൻ അമർത്തുന്നു. ഒരു സ്വപ്നം പോലെ ഈശോയുടെ ഹൃദയത്തിനുള്ളിലൂടെയുള്ള യാത്ര. എത്ര മനോഹരമാണ് അവിടം. എനിക്ക് വിലപ്പെട്ട ഭവനവും സമ്പത്തും ജോലിയും ഒക്കെ സംരക്ഷിക്കാൻ ഈശോയോട് ആവശ്യപ്പെടുമ്പോൾ ഈശോയ്ക്ക് ഏറ്റവും വിലപ്പെട്ടത് ഞാനാണെന്ന സത്യം തിരിച്ചറിയാതെ പോയി. നീ തന്നെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ എന്നെ ഏൽപ്പിച്ച് ഹൃദയവാതിൽ പൂട്ടുമ്പോൾ സുവർണ നിറത്തിൽ ഈശോ എഴുതി, നീ എന്റേതാണ്, എന്റേത് മാത്രം. ഈശോയുടെ കുരിശുരൂപത്തെ മുറുകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവന്റെ നെഞ്ചിൽ വീണുകൊണ്ടിരുന്ന അനുതാപത്തിന്റെ കണ്ണുനീർ തുള്ളികൾ ഓരോന്നും എന്റെ കവിളുകളിൽ ചുംബനങ്ങളായി ഈശോ തിരിച്ചു നൽകി. വിശുദ്ധ ഫൗസ്റ്റീനയുടെ വാക്കുകൾ ഞാനും ആവർത്തിച്ചു, ഈശോയെ നിന്നെ സ്നേഹിക്കുന്നതിൽ എന്നെ പിറകിലാക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്റെ ഈശോയെ പാപിയായി എനിക്ക് തരാൻ ഇനിയും നിന്റെ ഹൃദയത്തിൽ സ്നേഹം ബാക്കിയുണ്ടോ? തിരുവചനം സംസാരിച്ചു, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. യേശയ്യ 54:10.